നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
റമദാൻ മാസാചരണവും ഈദ് ഉൽ ഫിത്തർ ആഘോഷവും നോമ്പ് തുറയുമെല്ലാം ഇപ്പോൾ ഓസ്ട്രേലിയക്കാർക്ക് പരിചിതമാണ്. എന്നാൽ കുറച്ചുകാലം മുമ്പ്, അതായത് ഓസ്ട്രേലിയയിൽ കുടിയേറ്റം ഇത്രത്തോളം സജീവമാകുന്നതിന് മുൻപ് എന്തായിരുന്നു സാഹചര്യം? അക്കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിലേക്കെത്തിയ ഒരു മലയാളിയുമായാണ് നമ്മൾ അക്കാര്യം സംസാരിക്കുന്നത്, സിഡ്നിയിലുള്ള അബ്ബാസ് ചേലാട്ട്. ആ സമയത്ത് ഓസ്ട്രേലിയൻ മലയാളികളായ ഇസ്ലാം മത വിശ്വാസികളുടെ റമദാൻ എങ്ങനെയായിരുന്നു എന്ന കാര്യം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ഈ പോഡ്കാസ്റ്റുമായി. SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയൻ മലയാളികളുടെ ഇത്തരം വിശേഷങ്ങൾ പതിവായി കേൾക്കാനായി നിങ്ങൾക്ക് SBS മലയാളത്തെ പിന്തുടരാവുന്നതാണ്. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം ലഭ്യമാണ്, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമസ്കാരം ശ്രീ അബ്ബാസ് ചേലാട്ട്, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു
ശ്രീ അബ്ബാസ് ചേലാട്ട്. ഇപ്പോൾ ഈദ് ഉൽ ഫിത്തർ അല്ലെങ്കിൽ റമദാൻ മാസം എന്നുള്ളത് ഓസ്ട്രേലിയക്കാർക്ക് വളരെ പരിചിതമായ ഒരു കാര്യമാണ്. പക്ഷെ 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അതായിരുന്നില്ല സ്ഥിതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു താങ്കളൊക്കെ ഓസ്ട്രേലിയയിൽ എത്തുമ്പോഴുള്ള ഒരു സാഹചര്യം? അന്ന് എങ്ങനെയായിരുന്നു റമദാൻ?
ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് പറയാം. നമുക്ക് പിന്നെ ആരും മലയാളി മുസ്ലിമായിട്ട് ആരും നമുക്ക് പരിചയത്തിലുമില്ല, വന്നിട്ടുമില്ല ഇവിടെ നേരിട്ട് കേരളത്തിൽ നിന്ന്. അപ്പൊ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ ലെബനീസ് മറ്റുള്ള മുസ്ലിംസ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ കൂടെ ജോയിൻ ചെയ്യും ഈ ഒക്കേഷനിലൊക്കെ, പ്രത്യേകിച്ച് റമളാ മാസത്തിലും അതേ പ്രകാരത്തില് ഹജ്ജിന്റെ പെരുന്നാളിനൊക്കെ അവരുടെ പിന്നെ പള്ളിയിൽ പോവുക, അവരുമായിട്ട് സമ്പർക്കം പുലർത്തുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോ പിന്നെ ഒരു ഒറ്റപ്പെട്ട ഒരു തോന്നൽ പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പിന്നെ കുറച്ചു കാലം ഒരു 4-5 കൊല്ലം അതങ്ങനെ നീണ്ടു നിന്ന്.
ഏത് വർഷമാണ് താങ്കൾ ഇവിടെ എത്തിയത്?
1978 ഏപ്രിൽ 8
ഓക്കെ, 1978 വന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് മറ്റ് മലയാളികൾ തന്നെ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നു.
മലയാളികള് അന്ന് ഒരു 40 ഫാമിലി കാണും ഒട്ടാകെ സിഡ്നിയില്.
അപ്പൊ അതിൽ തന്നെ മുസ്ലിം മത വിശ്വാസിയായിട്ട് താങ്കൾ മാത്രമായിരുന്നു തോന്നല്ലേ?
ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്.
ഒറ്റയ്ക്കായിരുന്നോ കുടുംബം ഉണ്ടായിരുന്നു അന്ന്?
കുടുംബം ഉണ്ടായിരുന്നു, ഞാനും പിന്നെ എന്റെ വൈഫിന്റെ പേര് സഫിയ എന്നാണ്. അപ്പൊ പിന്നെ വൈഫും പിന്നെ ചെറിയ മകന് പിന്നെ അവനുണ്ടായിരുന്നു. അപ്പൊ അവരുന്ന സമയത്ത് അവന് 2 വയസ്സ് പ്രായമുണ്ട്.
അപ്പൊ താങ്കൾ കേരളത്തിൽ നേരെ ഇങ്ങോട്ടാണോ വന്ന്, ഗൾഫിൽ നിന്നാണോ ഇങ്ങോട്ട് വരുന്നത്?
അല്ലല്ല, സിംഗപ്പൂരിൽ ഒരു 3 വർഷം ജോലി ചെയ്ത് ആ സമയത്താണ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തത്. അതിനുള്ള ഒരു ചാൻസ് കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷം. നമ്മളുടെ ഇവിടെ ടോട്ടലി ഒരു ഡിഫറെന്റ് പിക്ചർ ആയിരുന്നു ഇവിടെ. ആരും മലയാളി മുസ്ലിം ഇല്ലാത്തത് കാരണം നമുക്ക് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പിന്നെ ഗെറ്റ് ടുഗദറിനുള്ള ഒരു സാഹചര്യത്തിലും ആരും ഉണ്ടായിരുന്നില്ല. എന്റെ മിക്കവാറും ഫ്രണ്ട്സ് ഹിന്ദു ഫ്രണ്ട്സും ക്രിസ്ത്യൻസും ആയിരുന്നു, മാക്സിമം ഹിന്ദു ഫ്രണ്ട്സ് ആയിരുന്നു. ആൻഡ് ദേ ഹാവ് അവരുടെ പിന്നെ കോപ്പറേഷനും അവരും ഒരുപാട് സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്.
ഈ ഒരു റമദാൻ മാസത്തിൽ അവരുമായിട്ടുള്ള ഒത്തുകൂടലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്?
അവരുമായിട്ടുള്ള ഒത്തുകൂടലായിരുന്നു.
ഇഫ്താർ നോമ്പ് തുറക്കാനൊക്കെ മറ്റുള്ളവരെ കൂടുതലായിട്ട് വിളിക്കുമായിരുന്നു, അങ്ങനെയായിരുന്നു?
നോമ്പ് തുറക്കുന്ന ആ സമ്പ്രദായം അന്ന് കുറവായിരുന്നു. പക്ഷെ പെരുന്നാളിന് തീർച്ചയായിട്ടും ഒരു 4-5 ഫാമിലി എങ്കിലും പിന്നെ വീട്ടിൽ വിളിക്കാറുണ്ടായിരുന്നു അന്ന് തന്നെ.
ഓക്കെ, അന്ന് ഈ താങ്കൾ ജോലിക്ക് അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ എത്രത്തോളം ഒരു നോമ്പ് പിടിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ടായിരുന്നു?
ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല അന്നല്ല. പക്ഷേ പിന്നെ ഓസ്ട്രേലിയൻസ് ദേ വർ ക്വൈറ്റ് റിലാക്സ്ഡ്, യുനോ, ഇസ്ലാമിനെ പറ്റി ഒരു പിന്നെ ഇവിടെ ലബനീസ് കമ്മ്യൂണിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് കൂടുതൽ. ലബനീസ്, ടർക്കിഷ് ആൻഡ് ഈജിപ്ഷ്യൻസ്, ഇങ്ങനത്തെ ഈ 3 ഗ്രൂപ്പായിരുന്നു ഇവിടുത്തെ മേജോറിറ്റി ഓഫ് മുസ്ലിം പോപ്പുലേഷൻ അന്ന്. പിന്നെ കുറച്ച് പേര് സൗത്ത് ആഫ്രിക്കയെന്നും പിന്നെ അവിടുന്ന് വടന്ന പിന്നെ ഇന്ത്യൻ മുസ്ലിംസ് വേറെ ഉണ്ടായിരുന്നു. കാഴ്ചപ്പാട് ഇന്നിപ്പോ പിന്നെ പല ഇസ്ലാം ത്രൂ ഔട്ട് വേൾഡിൽ ഒരു പിന്നെ പല വിധത്തിലും അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ആ കാലത്ത് ഇതൊന്നും ഒരു ഇഷ്യൂ ആയിരുന്നില്ല. ആരും പിന്നെ നോബഡി, വെരി ഫ്യൂ പീപ്പിൾ നോ വാട്ട് ഈസ് മുസ്ലിംസ് ആൻഡ് അവരുടെ കൾച്ചർ എങ്ങനെയാണ്, അവരുടെ പിന്നെ ഈദ് പിന്നെ റംസാൻ ഇതൊക്കെ എങ്ങനെയാണ് സെലിബ്രേഷൻ എന്നുള്ളതിന്റെ ഒരു പിന്നെ ഇത് പൊതുവെ ഓസ്ട്രേലിയൻസിന് അറിയില്ലായിരുന്നു.
അപ്പൊ അത് ഒരു ഗുണകരമായിരുന്നു ദോഷമായിരുന്നു ആ സമയത്ത്?
ആ സമയത്ത് അത് ഒരു പിന്നെ ഒന്നാമതായിട്ട് അത്രയും പോപ്പുലേഷൻ ഇല്ലാത്തത് കാരണം അവരൊരു ഇഗ്നറന്റ് ആയിരുന്നു ആ കാര്യത്തില്. പിന്നെ അവരെ ഓസ്ട്രേലിയൻസിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് അവയർനെസ് ഉണ്ടായിരുന്നില്ല എന്താണ് ഇസ്ലാം എന്നുള്ളത്. ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇറ്റ് ഈസ് എ റിലീജിയൻ എന്നുള്ളത് എന്നല്ലാതെ പിന്നെ ഈ കസ്റ്റം പ്രാക്ടീസ് ഇതെല്ലാം അവർ കൂടുതൽ അവയർനെസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു 40 വർഷത്തിന്റെ ഉള്ളിലാണ്. അതിന്റെ മുന്നിൽ വളരെ കുറവായിരുന്നു. അപ്പൊ ഞങ്ങൾ വന്ന കാലത്ത് പ്രത്യേകിച്ചും പിന്നെ പള്ളിയിൽ പിന്നെ ഇവിടെ ലക്കമ്പ പള്ളിയിലെല്ലാം വലിയ നമസ്കാരം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പൊതുവെ ഒരു ജനറൽ ആയിട്ടുള്ള ഓസ്ട്രേലിയൻസിന് പിന്നെ ഇസ്ലാമിനെ പറ്റി വലിയ അവയർനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല.
ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ റമദാൻ സമയമാകുമ്പോൾ അല്ലെങ്കിൽ നോമ്പുതറ എന്ന് പറയുന്ന നോമ്പുതറ വിഭവങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ, നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ മലയാളികളുടേതായിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മലബാർ വിഭവങ്ങളൊക്കെ ഒരുപാട് ഇവിടെ നോമ്പുതറയ്ക്ക് അവൈലബിൾ ആണ്, ലഭ്യമാക്കാറുണ്ട്, ഉണ്ടാക്കാറുമുണ്ട്. ആ സമയത്ത് എങ്ങനെയായിരുന്നു നോമ്പുതറ വിഭവങ്ങളൊക്കെ നിങ്ങളുടെ?
അന്ന് ഞങ്ങള് സാധാരണ പിന്നെ ഞങ്ങള് നോമ്പ് തുറക്കുന്ന സമയത്ത് പൊതുവെ ഇതേ പ്രകാരത്തിൽ ചോറ്, പിന്നെ അതായത് തുടക്കത്തിലെല്ലാം പിന്നെ നമുക്ക് അത്രത്തോളം അവയർനെസ് ഇല്ലാത്തത് കാരണം എന്തെല്ലാം അവൈലബിലിറ്റി, അതായത് രണ്ട് ഇന്ത്യൻ സ്റ്റോർ ആയിരുന്നു ഒട്ടാകെ ഉണ്ടായിരുന്നത്, ഒന്ന് ബാങ്ക്സ്റ്റൗണിലും ഒന്ന് ബോണ്ടയിലും, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏകദേശം ഒരു 400-ഓളം പിന്നെ ഇന്ത്യൻ സ്റ്റോഴ്സ് സിഡ്നിയിലുണ്ട്. അന്ന് ഈ പിന്നെ ഇന്ത്യൻ സ്പൈസസ് ഒക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാല് ഒന്നുകിൽ പിന്നെ ബാങ്ക്സ്റ്റൗണിൽ പോകണം അല്ലെങ്കിൽ ബോണ്ടയിൽ പോകണം, ഈ രണ്ട് ഏരിയയിൽ മാത്രമേ കിട്ടുള്ളായിരുന്നു. അപ്പോ ഇന്ത്യൻ പിന്നെ ഫുഡ് നമ്മൾ മാക്സിമൈസ് ചെയ്തിട്ട് കഴിച്ചിരുന്നത് മിനിമം പിന്നെ അവൈലബിലിറ്റി ആയിട്ടുള്ള സ്പൈസസൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു. അന്നത്തെ ദോശകൾ നമ്മൾ പിന്നെ പക്കോട ഉണ്ടാക്കുമായിരുന്നു വീട്ടില്, പിന്നെ ദോശ ഉണ്ടാക്കുമായിരുന്നു, പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുമായിരുന്നു. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതല്ലേ, അപ്പൊ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് അവയർനെസ് ഒന്നും ഇല്ലാത്തത് കാരണം നമ്മളുടെ പിന്നെ ഉള്ള എക്സ്പീരിയൻസ് നമ്മൾ പിന്നെ പൊട്ടർ ചെയ്തതിന്റെ ആയിരുന്നു.
5 പതിറ്റാണ്ട് മുമ്പ് എങ്ങനെയായിരുന്നു ഓസ്ട്രേലിയയിലെ റമദാൻ മാസാചരണം എന്ന കാര്യമാണ് നമ്മൾ SBS മലയാളത്തിൽ കേൾക്കുന്നത്. അതിലേക്ക് ഉടൻ തിരിച്ചെത്താം. ഇപ്പൊ ഈ ഒരു മാറ്റം എങ്ങനെ കാണുന്നു, ഈ ഒരു റമദാൻ ആഘോഷത്തിലുള്ള ഒരു മാറ്റം എങ്ങനെ കാണുന്നു?
അത് എന്താ ഇതിന്റെ, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതിലൊരു ഈ പിന്നെ ഒരുപാട് മുസ്ലിംസ് പിന്നെ അതിന്റെ ശേഷം പിന്നെ റിഫ്യൂജീസ് ആയിട്ടും അല്ലാതെയും മൈഗ്രേഷനിലും സൗത്ത് ആഫ്രിക്കയിൽ നിന്നും പിന്നെ സബ് കോണ്ടിനെന്റ് നിന്നും പിന്നെ മലേഷ്യൻസ് ഇങ്ങനെ പല ഗ്രൂപ്പും പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താ പിന്നെ മാറ്റം ഉണ്ടായതെന്ന് പറഞ്ഞാല്, അന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു, രണ്ടാമത്തെ പള്ളി പിന്നെ ജസ്റ്റ് ഫിനിഷ് ചെയ്തിരുന്നു, അത് സറിഹില്ലിൽ. അതേസമയത്ത് ഏകദേശം 90-ലധികം പള്ളി ഉണ്ട് സിഡ്നിയിൽ
മാത്രം.
അപ്പോ കൂടുതൽ അവയർനെസ് ഉണ്ട്. അപ്പോ ഒരുപാട് മിക്സ്ചർ പിന്നെ വളരെ ടൈപ്പ് ഡിഫറെന്റ് ടൈപ്പ് പിന്നെ ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ പലഹാരങ്ങളെല്ലാം പിന്നെ നോമ്പ് സമയത്ത് കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു ചേഞ്ച് തന്നെയാണ്. അത് ഇപ്പോൾ ഓസ്ട്രേലിയൻസും അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ലക്കമ്പയിലെല്ലാം പോയാലും ഒരു സ്ട്രീറ്റിൽ യു ക്യാൻ സീ ദേ ആർ ഹാവിംഗ് ഇഫ്താർ സെലിബ്രേഷൻ ഇൻ എവറി ഡേ. അവിടെ എല്ലാ ടൈപ്പ് ഫുഡും പിന്നെ കിട്ടാനുണ്ട്. മിഡിൽ ഈസ്റ്റേണ്, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യന്, ഇന്ത്യൻ ടൈപ്പ്, ഇന്ത്യൻ പാകിസ്ഥാനി ബംഗ്ലാദേശ് ടൈപ്പ്, എല്ലാ തരത്തിലുള്ള ഫുഡും എല്ലാ ദിവസവും അവൈലബിൾ ആണ്, 30 ദിവസം.
അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കാർക്ക്, അതായത് മുസ്ലിം മതസ്ഥരല്ലാത്ത ഓസ്ട്രേലിയക്കാർക്ക് ഇസ്ലാമിനോടും റമദാനോടും അല്ലെങ്കിൽ ഇഫ്താറിനോടും ഒക്കെ ഉള്ള ഒരു കാഴ്ചപ്പാടിൽ എന്തരത്തിലുള്ളൊരു മാറ്റമാണ് താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്?
അന്ന് പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു അവയർനെസ് ഇല്ലാത്തത് കാരണം പഴയ കാലത്ത് പിന്നെ നമ്മള് ഒരു പെരുന്നാളിന് ഒരു ഓസ്ട്രേലിയൻ ഫാമിലിനെ വിളിക്കലും മറ്റതൊക്കെ വളരെ റെയറായിരുന്നു. അതേസമയത്ത് ഇന്നിപ്പോ ഇസ്ലാമിനെ പറ്റി കൂടുതൽ അവയർനെസ് പല പബ്ലിസിറ്റിയും പല വിധത്തിലും നെഗറ്റീവിലും പോസിറ്റീവിലും ഒക്കെ ഉള്ളത് കാരണം എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ആൾക്കാർ ഈ ഫുഡ് ഓസ്ട്രേലിയൻസ് എല്ലാം ഈ മെഡിറ്ററേനിയൻ ടൈപ്പ് ഫുഡ്, ഇന്ത്യൻ ടൈപ്പ് ഫുഡ് ഇതെല്ലാം പിന്നെ കഴിച്ച് അവർക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലായത് കാരണം അവർ കൂടുതൽ ദേ ആൾസോ എൻജോയ് ഇൻ ദി സോർട്ട് ഓഫ് ഗാദറിംഗ്.
അപ്പൊ എന്തായാലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഭക്ഷണം കൊണ്ട് കുറച്ചുകൂടി ഒരു സാമൂഹ്യ സോഷ്യൽ ഇന്റഗ്രേഷൻ നടക്കുന്നു തോന്നുന്നല്ലേ?
ഒരുപാട് നടക്കുന്നുണ്ട്, ഭക്ഷണം കൊണ്ട് ഒരുപാട് നടക്കുന്നുണ്ട്
തീർച്ചയായും. അപ്പൊ എന്തായാലും വളരെയധികം നന്ദി ശ്രീ അബ്ബാസ് ചേലാട്ട്.
താങ്ക് യു വെരി മച്ച്.
ആയിരത്തി 1970-കളിൽ എങ്ങനെയായിരുന്നു ഓസ്ട്രേലിയയിലെ റമദാൻ മാസാചരണവും ഇഫ്താറുമെല്ലാം എന്ന കാര്യമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സിഡ്നി സ്വദേശിയായ അബ്ബാസ് ചേലാട്ടാണ് അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ അനുഭവങ്ങൾ നമുക്കായി പങ്കുവച്ചത്. ഇത്തരത്തിലുള്ള കൂടുതൽ വിശേഷങ്ങൾ SBS മലയാളം പതിവായി പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവ കേൾക്കാനായി SBS മലയാളത്തെ പിന്തുടരാവുന്നതാണ്. SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, അതുമല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി പങ്കുവച്ചത് ദിജു ശിവദാസ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.